ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 141-ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 16:8-9 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 4-ാമത്തവൻ തൻ്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ ഈ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കൊന്നും അതിന് അധികാരം ലഭിച്ചു. മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിന് നാമത്തെ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല. ഈ ഭാഗം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അതിൻ്റെ 10-ും 11-ും വാക്യങ്ങളാണ്. 5-ാമത്തവൻ തൻ്റെ കലശം മൃഗത്തിൻ്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചു. അപ്പോൾ അതിൻ്റെ രാജ്യം ഇരുണ്ടുപോയി. അവർ കഷ്ടത നിമിത്തം നാവ് കടിച്ചുകൊണ്ട് കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവാൻ സ്വർഗത്തിലെ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവൃത്തികളെ വിട്ട് മാനസാന്തരപ്പെട്ടില്ല എന്ന് വായിക്കുന്നു. ആദ്യത്തെ 4 ക്രോധകലശങ്ങളെ കുറിച്ച് നമ്മൾ ഇതിനകം ചിന്തിച്ചു കഴിഞ്ഞു. ആദ്യത്തെ 4 ക്രോധകലശങ്ങൾ ഭൂമി, സമുദ്രം, നദികൾ, ഉറവകൾ, സൂര്യൻ ഇവയോട് ബന്ധപ്പെട്ടതായിരുന്നു. ഇനിയുള്ള 3 ക്രോധകലശങ്ങളും രാഷ്ട്രീയ ചായ്വുള്ളവയാണ്. അവ തിന്മയുടെ അധികാരികളുടെ മേൽ പ്രവർത്തിക്കുകയാണ്. ഓരോ ക്രോധകലശങ്ങൾ ഒഴിക്കുമ്പോഴും കഷ്ടങ്ങൾ വർദ്ധിച്ചു വരികയാണ്. വ്രണങ്ങൾ, കുടിവെള്ളം, അത്യുഷ്ണം എന്നിങ്ങനെയുള്ള ബാധകളാൽ അവിശ്വാസികളും അന്തിക്രിസ്തുവിൻ്റെ ആരാധകരുമായിരുന്ന ജനങ്ങൾ കഷ്ടപ്പെടുന്നതിനിടയ്ക്കാണ് കൂരിട്ട് ഉണ്ടാകുന്നത്. ഈ 5-ാം ക്രോധകലശം മൃഗത്തിൻ്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. അവൻ്റെ അധികാര പരിധിയെ മുഴുവൻ ബാധിക്കുമെന്ന് സാരം. മൃഗത്തിൻ്റെ രാജ്യം ഇരുണ്ടുപോയി എന്ന് വായിക്കുന്നു. മിസ്രയീമിലെ 9-ാം പാതയും ഇരുളായിരുന്നു. ഫറവോൻ അന്തിക്രിസ്തുവിന് നിഴലാണ്. അവൻ്റെ രാജ്യത്തുണ്ടായ ഇരുട്ട് വരുവാനുള്ള ഇരുട്ടിൻ്റെ ദൃഷ്ടാന്തവുമാണ്. മിക്കവാറും അതേ വിധത്തിലുള്ള ഇരുട്ടായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 10-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ യഹോവ മോശയോടെ, മിസ്രയീം ദേശത്ത് സ്പർശിക്കത്തക്കൾ ഇരുൾ ഉണ്ടാകേണ്ടതിന് നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക എന്ന് കൽപ്പിച്ചു. മോശ തൻ്റെ കൈ ആകാശത്തേക്ക് നീട്ടി. മിസ്രയീം ദേശത്തൊക്കെയും 3 ദിവസത്തേക്ക് കൂരിട്ടുണ്ടായി. 3 ദിവസത്തേക്ക് ഒരുത്തനെ ഒരുത്തൻ കണ്ടില്ല. ഒരുത്തനും തൻ്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റതുമില്ല. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് എല്ലാവർക്കും തങ്ങളുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. 1-ാമത് ഇവിടെ വായിക്കുന്നത് സ്പർശിക്കത്തക്ക ഇരുൾ. ഇരുട്ടിനെ തൊടാൻ സാധിക്കുമായിരുന്നു. തന്നിമിത്തം അനങ്ങുവാനോ വിളക്ക് കത്തിക്കുവാനോ ഒന്നും സാധ്യമല്ലായിരുന്നു. ഒരുത്തനും സ്ഥലം വിട്ട് എഴുന്നേറ്റിട്ടില്ല എന്നാണ് കാണുന്നത്. ഇരുട്ട് ആരംഭിച്ചപ്പോൾ കിടന്നവൻ 3 ദിവസവും കിടന്നു. ഇരുന്നവൻ ഇരുന്നു, നിന്നവൻ നിന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുവാനും സാധിച്ചില്ല. ഔവണ്ണം 5-ാം ക്രോധകലശ ബാധയുമായിരിക്കും. ഇനി വരുന്നത് എത്ര സമയത്തേക്ക് നീണ്ടു നിൽക്കും എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഒരു പരിമിതി സമയത്തിനായിരിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. മിസ്രയീമിൽ 3 ദിവസത്തേക്കായിരുന്നു. ഇതും അതുപോലെ ഒരു പരിമിതി സമയം ഉണ്ടായിരിക്കും. മിസ്രയീമിൽ മധ്യത്തിൽ വെളിച്ചമുണ്ടായിരുന്നു എന്ന് വായിക്കുന്നു. മിസ്രയീം മുഴുവനും ഇരുട്ടായപ്പോൾ ഇസ്രായേൽ ജനം വസിച്ചിരുന്ന ഗോശെൻ ദേശത്ത് വെളിച്ചമുണ്ടായിരുന്നു. അതുപോലെ ലോകമെങ്ങും പകലായിരിക്കുമ്പോഴും അന്തിക്രിസ്തുവിൻ്റെ രാജ്യത്ത് മാത്രം ഇരുട്ടായിരിക്കും. അത്ഭുതകരമായ ഇരുട്ട്. ഇരുട്ട് സാധാരണയായി ഒരു ബാധയല്ല. മനുഷ്യൻ്റെ വിശ്രമത്തിനായി സുഖനിദ്രയ്ക്ക് ആവശ്യമായതാണ് ഇരുട്ട്. എന്നാൽ മൃഗത്തിൻ്റെ രാജ്യത്തിന്മേൽ അയക്കുന്ന ഇരുട്ട് ഒരു ബാധയായിട്ട് വരുന്നതാണ്. അത് നിമിത്തം മനുഷ്യർ നാവ് കടിച്ചുകൊണ്ട് ദൈവത്തെ ദുഷിക്കുകയായിരിക്കും. മാനസാന്തരപ്പെട്ടില്ല എന്ന് ഇവിടെ വായിക്കുന്നു. ഈ പ്രത്യേക ക്രോധകലശം അന്നത്തെ ജനത്തിന് മുദ്ര അടിച്ചേൽപ്പിച്ചുകൊണ്ട് ക്രൂരനൃത്തം ചവിട്ടി ഭരിക്കുന്ന അന്തിക്രിസ്തുവിന്റെ സിംഹാസനത്തിൽ ഒഴിക്കുവാൻ ദൈവം കൊടുത്തയച്ചിട്ടുള്ളതാണ്. സിംഹാസനത്തിലാണ് ഒഴിച്ചതെങ്കിലും അവന്റെ രാജ്യം മുഴുവനും ഇരുട്ടുകൊണ്ട് മൂടിക്കളയുന്ന ശക്തിയാണ് അതിനുണ്ടായിരുന്നത്. ക്രിസ്തുവിൻ്റെ വ്യാജ പേരിൽ അഭിനയിച്ച് ഇരുട്ടുകൊണ്ട് ഓട്ട അടച്ച് മനുഷ്യരെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കള്ള നേതാവിന് തക്ക ശിക്ഷ തന്നെ ലഭിച്ചു. പ്രകൃതി നിയമങ്ങളിലെ മാറ്റം കൊണ്ടോ സൂര്യചന്ദ്രന്മാരിലെ സ്ഫോടനം മുഖാന്തരമോ എങ്ങനെയായാലും അത് സർവശക്തനിൽ നിന്ന് തന്നെ വന്ന് സംഭവിക്കുന്നു. മിസ്രയീമിലെ ദൈവശിക്ഷകളിലും കൂറിയിട്ടുണ്ടായിരുന്നത് നമ്മളിപ്പോൾ വായിച്ചല്ലോ. ഈ സംഭവത്തെ പരാമർശിച്ചുകൊണ്ട് മർക്കോസ് തൻ്റെ സുവിശേഷത്തിലും യോബേ തൻ്റെ പ്രവചനത്തിലും മുന്നറിയിച്ചിട്ടുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 24-ഉം 25-ഉം വാക്യങ്ങൾ. എങ്കിലോ ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകുകയും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കുകയും ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ വീണുകൊണ്ടിരിക്കുകയും ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോവുകയും ചെയ്യും. യോവേൽ പ്രവചനം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഇരുട്ടും അന്ധകാരമുള്ള ദിവസം, മേഘവും കൂരിരുട്ടും ഉള്ള ഒരു ദിവസം തന്നെ, സൂര്യസ്ഫോടന ഫലമായി ആകാശത്ത് വിതറുന്ന പുകയും പൊടിപടലവും പ്രകാശത്തെ മറച്ചു കളയുന്ന ഒരു സംഭവമായിരിക്കാം ഇവിടെ ഉണ്ടാകുന്നത്. കൂരിരുട്ടിൽ കുത്തിയിരിക്കുന്ന ആ ദുഷ്ടതലമുറയ്ക്ക് 1-ാം കലശകാലത്ത് ആരംഭിച്ച മഹാവ്രണബാധ അപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നതായി കാണും. അതിൻ്റെ വേദന മൂലം അവർ പല്ല് കടിച്ചുകൊണ്ട് ദൈവത്തെ ദുഷിക്കുന്നു. ദുഷിപ്പാൻ ജനിച്ച സാത്താന്യ സന്തതികൾ എന്നും എന്നാളും ദുഷിച്ചു മരിക്കും. ശിക്ഷകളൊന്നും അവരെ ദൈവസ്നേഹത്തിലേക്ക് വരുത്തുന്നില്ല. മഹാവ്രണങ്ങൾ, ചന്ദ്രജലത്തിൻ്റെ നാറ്റം, രക്തം നിറഞ്ഞ ആറുകൾ, നീരുറവകൾ, അതിഭീകര ചൂടിനാൽ ഉണ്ടാകുന്ന നാശം, കൂരിരുട്ട്, ഇവകളാൽ ദാഹം, വിശപ്പ്, രോഗം, വേദന, മരണം, ഇവകൾ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ കഠിനപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനസ്സുകളിൽ പശ്ചാത്താപമില്ലാത്ത ഒരു ഭാഗ്യദോഷം തന്നെ. സാത്താന്യ ആരാധകരും വിഗ്രഹ വന്ദനക്കാരും ഭക്തി മൂത്തിട്ട് സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും കുരുതി കഴിക്കുന്ന ഭീകരഹീന ഭക്തിരസം ഏതൊരുവനും തെറ്റാണെന്ന് മനസ്സിലാകുന്നുവെങ്കിലും ഇന്നും ഉന്നത സ്ഥാനങ്ങളിൽ നിൽക്കുന്നവർ പോലും ശക്തമായി അതിനെ എതിർക്കുവാൻ ഭയപ്പെടുന്നു. ഇപ്രകാരം തന്നെ അധർമ്മമൂർത്തിയുടെ ശക്തിയുടെ പ്രതിമയ്ക്കെതിരെ നാവനക്കുവാൻ അന്നത്തെ ബുദ്ധിജീവികൾക്കും സാധ്യമാകാതെ വരുന്നു. മൃഗീയ ഭരണാധികാരിയുടെ സിംഹാസനത്തിൽ പതിച്ച ബാധമൂലമുള്ള നാശം അവനും അനുഭവിക്കുന്നുവെങ്കിലും അവൻ്റെ പിതാവായ പിശാച് അവനെ ദൈവത്തിനെതിരായി ഉദ്യോഗിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഈ 5-ാം ക്രോധകലശത്തെക്കുറിച്ച് വീണ്ടും പഠിക്കുമ്പോൾ ലോക ഭരണാധികാരിയായി വരുന്ന മൃഗത്തിൻ്റെ സിംഹാസനത്തിൽ 5-ാം ക്രോധകലശം വർഷിക്ക നിമിത്തം മൃഗത്തിൻ്റെ രാജ്യം ഇരുണ്ടുപോകുന്നല്ലോ. സിംഹാസനവും രാജ്യവും അധികാരത്തെ കാണിക്കും. ഇതുവരെ സാത്താൻ്റെ അനുയായികളെയാണ് കലശങ്ങൾ ബാധിച്ചതെങ്കിൽ ഇപ്പോഴാകട്ടെ അവൻ്റെ ശക്തി കേന്ദ്രത്തെ തന്നെ ബാധിക്കുകയാണ്. ഇത് പ്രകൃതിസിദ്ധമായ അന്ധകാരമല്ല, നേരെ മറിച്ച് പ്രകൃത്യാതീതമായ അന്ധകാരമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മിസ്രയീമിലെ 9-ാമത്തെ ബാധയുമായി ഇതിന് ബന്ധമുണ്ട്. മിസ്രയീമിൽ 3 ദിവസം ദേശത്തെല്ലാം കൂറിട്ടുണ്ടായി. അത് സ്പർശിക്കത്തക്ക ഇരുട്ടായിരുന്നു എന്ന് നമ്മൾ വായിച്ചല്ലോ. ആ ദിവസങ്ങളിൽ ആരും തമ്മിൽ കണ്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ഭീകര ദിനങ്ങളെക്കുറിച്ചാണ് നമ്മൾ വായിച്ചതായ യോവേൽ പ്രവചനം 2-ാം അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങൾ, അതുപോലെ മർക്കോസിൻ്റെ സുവിശേഷത്തിലും നമ്മൾ വായിച്ചു. എവിടെയെല്ലാം ലോകശക്തിയെ ആരാധിക്കുന്നുണ്ടോ അവിടെയെല്ലാം മൃഗം അതിന് സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നു. അതിനാൽ തന്നെ മൃഗത്തിൻ്റെ രാജ്യം ഇരുണ്ടുപോയി എന്നത് സാർവദേശീയ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനും കഴിയും. അതായത് ഈ അന്ധകാരബാധ മൃഗത്തിൻ്റെ മുഴുവരാജ്യത്തും പറന്നു പിടിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കുവാനും കഴിയും. പ്രസ്തുത ഇരുട്ടിൻ്റെ ഫലമായി മനുഷ്യർ വേദനയും വ്രണങ്ങളും നിമിത്തം തങ്ങളുടെ നാവ് കരയ്ക്കുകയാണ്. ഒന്നാമത്തെ ബാധയിലുണ്ടായ ദുർവ്രണവും തുടർന്ന് രക്തമല്ലാതെ മറ്റൊന്നും കുടിപ്പാനില്ലാത്ത കഷ്ടവും അത്യുഷ്ണത്താൽ ഉണ്ടാകുന്ന പുകച്ചിലും നീറ്റിലും ഭാവിയെക്കുറിച്ച് പ്രത്യാശ ഇല്ലാത്തതിനാലുള്ള നിരാശയും കൊണ്ട് അവർ നാവ് കടിച്ച് പിടിച്ചിരിക്കുകയാണ്. അസഹ്യമായ വേദനയുടെ സൂചനയാണ് പല്ലുകടിക്കുന്നതും നാവ് കടിക്കുന്നതും. മത്തായി സുവിശേഷം 8:12. ഈ ബാധകൾ അന്യോന്യം കവിഞ്ഞു കിടക്കുകയോ ഒന്നിനാൽ അവർ കഷ്ടം അനുഭവിച്ചു തീരും മുൻപ് മറ്റൊന്നിനാൽ കഷ്ടം അനുഭവിക്കത്തക്കവണ്ണം അത്ര വേഗത്തിൽ അവരെ പിന്തുടരുകയോ ചെയ്യുന്നില്ല. ചാരിത്രീയ വ്യാഖ്യാന പദ്ധതിക്കാർ വാദിക്കുന്ന പ്രകാരം ഈ ബാധകൾ അനേക വർഷങ്ങളല്ല, ഏതാനും ചില ദിവസങ്ങളിൽ സമയക്ലിപ്തം ദൈവം അതിന് വെച്ചിട്ടുണ്ട്. 4 ബാധയുടേതുപോലെ തന്നെ ന്യായവിധി അവരിൽ വ്യത്യാസം ഇവിടെയും വരുത്തുന്നില്ല. കൂടുതൽ പാപത്തിലേക്ക് അതാ അവ നയിക്കുന്നു. അവർ അനുദമിക്കുകയോ മാനസാന്തരപ്പെടുകയോ ചെയ്യാതെ ദൈവത്തെ ദുഷിക്കുക, ദൈവത്തിൻ്റെ മഹാന്മത്തെ ഉയർത്തിക്കാണിക്കുന്നതാണ് സ്വർഗത്തിലെ ദൈവമെന്ന പ്രയോഗം. ദൈവത്തിൻ്റെ മഹാന്മത്തെ ഉയർത്തി കാണിക്കുന്നതാണ് സ്വർഗത്തിലെ ദൈവം എന്ന പ്രയോഗം. ഇത്ര ഉന്നതനായ ദൈവത്തെ ദുഷിച്ചത് എത്ര ഭയങ്കരമാണെന്ന് ഇത് കാണിക്കുന്നു. ദൈവത്തിന് നന്മയെയും ന്യായവിധിയെയും ഒരുപോലെ അവഗണിക്കുന്ന അധപ്പതിച്ച മനുഷ്യ സ്വഭാവമാണ് ഇവിടെ കാണുന്നത്. മനുഷ്യൻ്റെ ദുരന്തങ്ങൾക്ക് കാരണം ദൈവത്തെ അറിഞ്ഞിട്ടും പരിജ്ഞാനത്തിൽ അവനെ കൈക്കൊള്ളാതെ സ്വന്ത ഇച്ഛകൾക്ക് വിധേയരായി മുൻപോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. റോമാലേഖനം 11:12. അടുത്തായിട്ട് നമുക്ക് 6 ക്രോധകലശത്തെക്കുറിച്ച് ചിന്തിക്കാം. വെളിപ്പാട് പുസ്തകം 16:12. ആറാമത്തവൻ തൻ്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിലൊഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുങ്ങേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി എന്ന് വായിക്കുന്നു. 6 കാഹളത്തോടുള്ള ബന്ധത്തിൽ യൂഫ്രട്ടീസ് നദിയെക്കുറിച്ച് നമ്മൾ അല്പമായി ചിന്തിച്ചതാണ്. ഈ നദിയെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും വീണ്ടും ചില കാര്യങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അർമേനിയൻ പർവ്വതങ്ങളിൽ നിന്നും പുറപ്പെടുന്ന 2 നദികൾ ചേർന്ന് രൂപപ്പെട്ടതാണ് യൂഫ്രട്ടീസ് എന്ന നദി. 1000 തെക്ക് കിഴക്കോട്ടൊഴുകി അറേബ്യൻ കടലിൽ വന്ന് പതിക്കുന്നു. വളരെ ആഴമുള്ള ഈ നദിയുടെ ആകെ നീളം 1780 മൈലാണ്. ഉഷ്ണകാലത്ത് അർമേനിയൻ പർവ്വതത്തിലെ മഞ്ഞുരുകി ഈ നദിയിൽ വെള്ളപ്പൊക്കമുണ്ടാകുക പതിവാണ്. യൂഫ്രട്ടീസിൻ്റെ സമുദ്രപതനത്തിന് 40 മൈൽ വടക്ക് വെച്ച് ടൈഗ്രീസ് നദി ഇതിൽ ചേരുന്നു. ഈ 2 നദികളുടെ ഇടയിലുള്ള വിശാലമായ സമതലമാണ് മെസോപ്പൊട്ടേമിയ എന്ന സ്ഥലം. മനുഷ്യ സംസ്കാരത്തിൻ്റെ തൊട്ടിൽ എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. ഇത് മനുഷ്യ സംസ്കാരത്തിൻ്റെ കല്ലറയും ആയിത്തീരാൻ പോവുകയാണ്. റോമാ സാമ്രാജ്യത്തിൻ്റെ അതിരായിരുന്നു അത്രേ യൂഫ്രട്ടീസ് നദി. യൂഫ്രട്ടീസ് നദിയെ മഹാനദി എന്നാണ് ദൈവവചനം വിശേഷിപ്പിക്കുന്നത്. ആവർത്തന പുസ്തകം 1:7. 25 പരം പ്രാവശ്യം തിരുവെഴുത്തുകളിൽ യൂഫ്രട്ടീസ് നദിയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഈ നദി ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ മധ്യഭാഗത്തുകൂടിയാണ് കടന്നുപോയിരുന്നത്. ബാബിലോണിൻ്റെ പ്രതിരോധത്തെ ഭേദിച്ച് ആക്രമണം നടത്തുവാൻ കഴിയാത്തതിനാൽ പേർഷ്യൻ രാജാവായിരുന്ന കോരേസ് തൻ്റെ സൈന്യത്തിലൊരു വിഭാഗത്തെ അയച്ച് യൂഫ്രട്ടീസ് നദി അണകെട്ടി തിരിച്ചുവിട്ട സംഭവം നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണ്. കോരേശൻ്റെ സൈന്യം ഉണങ്ങിയ നദീതീരത്തുകൂടി കടന്ന് ബാബിലോണിയ സൈന്യത്തെ ഭേദിച്ച് ബാബിലോൺ പിടിച്ചടക്കുകയും ചെയ്ത സംഭവം നമുക്ക് ചരിത്രപരമായിട്ടും അറിയാം. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആ രാത്രിയിൽ കൽദേയ രാജാവായ ബെൽസസർ കൊല്ലപ്പെട്ടു എന്ന് വായിക്കുന്നു. ഈ ചരിത്രം അറിയാവുന്നവർക്ക് യൂഫ്രട്ടീസ് നദിയുടെ വരൾച്ച വീണ്ടും സംഭവിക്കുന്നത് റോമ സാമ്രാജ്യത്തിൻ്റെ നാശത്തിന് വഴിതെളിക്കുമെന്ന് മനസ്സിലാകാതിരിക്കുകയില്ല. കിഴക്കു നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുങ്ങേണ്ടതിനെ അതിലെ വെള്ളം വറ്റിപ്പോയി എന്നാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 16-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ പ്രകൃതിയുടെ ഈ അനുകൂലത ഹർമഗെദോൻ യുദ്ധത്തിനായി കിഴക്കു നിന്നുള്ള സൈന്യത്തിന് കടന്നു വരുവാൻ വളരെ സഹായമായി ഭവിക്കുന്നു എന്ന് കാണാം. ഇസ്രായേൽ മരുഭൂപ്രയാണത്തിൽ ചങ്കടലും യോർദാൻ നദിയും വറ്റിച്ച് അവരെ ഉണങ്ങിയ നിലത്തൂടെ വാഗ്ദത്ത് നാട്ടിൽ എത്തിച്ച ദൈവം ഇവിടെ യൂഫ്രട്ടീസ് നദി വറ്റിച്ച് ലോകജാതികളെ യുദ്ധത്തിനായി വരുത്തുന്നു. കിഴക്കു നിന്നുള്ള രാജാക്കന്മാരെ എന്ന പ്രസ്താവന നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ വരുന്ന പൗരസ്ത്യ രാജ്യങ്ങളിൽ ഇന്ത്യ, ചൈന, ജപ്പാൻ എന്നീ ശക്തികൾ ഉണ്ടായിരിക്കുമെന്നാണ് പ്രവചന പണ്ഡിതന്മാർ പറയുന്നത്. വിഗ്രഹാരാധന മതത്തിൻ്റെ വക്താക്കളായി തീരുവാൻ കൊതിക്കുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള ജാതികൾ ഇസ്രായേലിനെതിരായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഹിന്ദുമതവും ഹിന്ദുരാഷ്ട്രവാദവും ഉന്നയിച്ചിരിക്കുന്ന ഇന്ത്യ വിഗ്രഹാരാധന മതങ്ങളുടെ വലിയ മിത്രമാണ്. എന്നാൽ സത്യേക ദൈവവിശ്വാസികളായ ഇസ്രായേലിനെതിരായി എതിർ ക്രിസ്തുവിൻ്റെ സഖ്യത്തിൽ ഇന്ത്യ ചേരും എന്നുള്ളത് 100%. 6-ാം കലശത്തിൻ്റെ ശക്തി യൂഫ്രട്ടീസ് നദിയിലാണ് പ്രവർത്തിപ്പിച്ചത്. ആ വലിയ നദിയിലെ ജലം വറ്റിച്ചു കളയുവാൻ പോരുന്ന ശക്തിയാണ് ഇവിടെ പകർന്നത്. കർത്താവ് വിശുദ്ധന്മാരും ദൂതന്മാരുമായി ആകാശ മേഘങ്ങളിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവരെ എതിർക്കുവാനായി അന്തിക്രിസ്തു സൈന്യവും അണിനിരക്കും. അവിടെ വെച്ച് ഹർമഗെദോൻ യുദ്ധം നടത്തേണ്ടതാണ്. കിഴക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള പട്ടാളങ്ങളെ തലസ്ഥാനത്ത് കൊണ്ടുവരുന്നത് തടസ്സമായിരുന്ന ഈ നദിയിലെ ജലം ദൈവം തന്നെ വറ്റിച്ച് മൂർത്തിക്ക് അഥവാ അന്തിക്രിസ്തുവിന് അനുകൂല സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. ഏലിയാവ് യാഗപീഠം പണിത് കാളയെ കണ്ണിച്ച് പീഠത്തിലൊരുക്കി വെച്ച ശേഷം ചുറ്റും തോടുണ്ടാക്കി പീഠത്തിലും തോട്ടിലും വെള്ളമൊഴിച്ചു. ഇവകളെല്ലാം അഗ്നിയെ കെടുത്തുന്നതിന് പര്യാപ്തമെങ്കിലും സകല തടസ്സങ്ങളെയും തകർത്തുകൊണ്ടാണെന്ന് ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി യാഗം അംഗീകരിച്ചത്. തകർത്തുകൊണ്ടാണ് അന്ന് ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി യാഗം അംഗീകരിച്ചത്. അധർമ്മമൂർത്തിക്കും അനുകൂല സാഹചര്യം കൊടുത്തുകൊണ്ടൊരു വെല്ലുവിളിയാണ് ഇവിടെ നടക്കുന്നത്. വിജയം സുനിശ്ചിതമായിരിക്കെ സർവശക്തന് വായത്തിനാവശ്യമില്ല. യൂഫ്രട്ടീസ് നദിയെ കൃത്രിമ തടാകമുണ്ടാക്കി അതിലേക്ക് തിരിച്ചൊഴുക്കിക്കൊണ്ടാണ് മേദ്യ പേർഷ്യ സൈന്യങ്ങൾ നദി വറ്റിച്ച് ബാബിലോണിൽ അഥവാ ഇറാഖിൽ പ്രവേശിച്ചത്. യൂഫ്രട്ടീസ് നദീതീരം അശുദ്ധതകളുടെ തടവും ബാബിലോണിൻ്റെ ആസ്ഥാനവും അന്ത്യകാലത്ത് മൂർത്തിക്ക് പ്രാധാന്യമുള്ളതുമായ സ്ഥലമാണ്. ഹർമഗെദോൻ യുദ്ധത്തിനായി ചൈന, ജപ്പാൻ, ഇന്ത്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള സൈന്യങ്ങളായിരിക്കും കർത്താവിനോട് ഏറ്റുമുട്ടുവാൻ ഹർമഗെദോണിലേക്ക് വരുവാൻ പോകുന്നത്. ചങ്കടലും യോർദാനും നിഷ്പ്രയാസം വറ്റിച്ച സർവശക്തൻ അവർക്കായി യൂഫ്രട്ടീസ് നദിയും വറ്റിക്കുന്നു. മുൻപ് സ്വജനത്തിന് വേണ്ടി അത് ചെയ്തു, ഇപ്പോൾ ശത്രുക്കൾക്ക് വേണ്ടി ചെയ്യുന്നു എന്ന വ്യത്യാസം മാത്രം. 13-ാം വാക്യത്തിൽ ത്രിമൂർത്തികളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന 3 അശുദ്ധാത്മാക്കളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. തവളകൾ ഓതിൽ നിന്ന് ചാടി വരുന്നതുപോലെ ഒരു തവള മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും മറ്റൊന്ന് മൂർത്തിയുടെ വായിൽ നിന്നും, മൂന്നാമത്തത് കള്ളപ്രവാചകന്റെ വായിൽ നിന്നും ചാടി വന്നു എന്നുള്ള അർത്ഥമാണ് ഇവിടെ കാണുന്നത്. എന്നാൽ അത് തവളകളല്ല, ദുരാന്മാക്കളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോകമെങ്ങുമുള്ള അധികാരികളെയും അവരുടെ സൈന്യത്തെയും ഹർമ്മഗുദോൻ യുദ്ധത്തിന് വേണ്ടി നിയോഗിക്കപ്പെടുന്ന ദുരാന്മാക്കളാണത്. ഭൂതങ്ങളുടെയും വ്യാജാന്മക്കളുടെയും ഉപദേശം എന്നിങ്ങനെ 1 തിമോത്തിയോസ് 4:1 വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറഞ്ഞിരിക്കുന്ന പോലെ ഈ കാലങ്ങളിൽ പ്രസ്തുത വ്യാജാത്മാക്കൾ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് മനുഷ്യരെ വഞ്ചിക്കുന്നു. ആധുനിക യുഗത്തിൽ തന്നെ സാത്താനെ നേരിട്ട് ആരാധിക്കുന്ന സംഘങ്ങൾ രൂപം പ്രാപിച്ചിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്നു. അന്ത്യകാലത്തെ മഹാസർപ്പത്തിന് വഴിയൊരുക്കുന്ന ഈ പ്രവർത്തനങ്ങൾ ഇനിയും വിജയിക്കുമെന്നാണ് ദൈവജനം വ്യക്തമാക്കുന്നത്. ഒടുവിൽ 3 ശക്തികളും 3 ദുരാന്മാക്കളെ ഉപയോഗിച്ച് പ്രവർത്തിച്ചിരിക്കുന്നു. ഈ ദുരാന്മാക്കൾ അദൃശ്യമാണെന്നും ദൃശ്യമായവയാണെന്നും അഭിപ്രായമുള്ളവരുണ്ട്. മറ്റൊരഭിപ്രായത്തിൽ ഈ ത്രിമൂർത്തികളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന അല്ലെങ്കിൽ അന്തിക്രിസ്തു, സാത്താൻ, കള്ളപ്രവാചകൻ, അവസാനത്തെ വൃത്തികെട്ട ആജ്ഞകളാണ് ഇതെന്നും ചിന്തിക്കുന്നു. അവരുടെ ആജ്ഞകൾ ടെലിവിഷൻ, റേഡിയോ, പത്രങ്ങൾ മുഖേന പുറപ്പെടുന്നതും ഈ ആജ്ഞകളിന്മേലുള്ള പൈശാചിക ശക്തി അതെത്തുന്നിടത്തെല്ലാം ആവശ്യാനുസരണം പകരുകയും ചെയ്യുന്നതായിട്ടാണ് അവർ ചിന്തിക്കുന്നത്. സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധം എന്നാണ് ഹർമഗദോനെ കുറിച്ച് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. സ്വർഗവും ഭൂമിയും തമ്മിലും ദൈവവും പിശാചുക്കളും തമ്മിലും ആത്മീയരും അനാത്മീയരും തമ്മിലും ദൂതന്മാരും സാത്താന്റെ ദൂതന്മാരും തമ്മിലും ഏറ്റുമുട്ടുവാൻ പോകുന്ന ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധം തന്നെയാണിത്. കർത്താവിൻ്റെ രാജ്യസ്ഥാപനത്തിനായുള്ള വരവിനെ തടയുന്നതിനും തൻ്റെ ഭരണത്തെ നിലനിർത്തുന്നതിനുമുള്ള അധർമ്മമൂർത്തിയുടെ വൃഥാ പരിശ്രമമാണിത്. അന്ത്യകാലത്തെ അന്തിക്രിസ്തു ഭക്തന്മാരായ സഖ്യ നേതാക്കളും ഈ ദുരാത്മ പ്രവർത്തനത്തിൽ വശീകരിക്കപ്പെട്ട് വിശ്വസിച്ചു പോകുന്നു. സ്വയമായുള്ള അവരുടെ ചിന്താശക്തികളെ കീഴടക്കിക്കൊണ്ടുള്ള സാത്താന്യ വ്യാപാരത്തിൽ ഒരുപോലെ സകലജ്ഞാനികളും മുങ്ങിപ്പോകും. ഈ ദുരാത്മ പ്രവാഹം എല്ലാവരെയും യുദ്ധരംഗത്ത് കൂട്ടിവരുത്തുന്നു. ആ സ്ഥലത്തിൻ്റെ എബ്രായ നാമം ഹർമഗദോൻ എന്നാകുന്നു. ഹാർ, മെഗിദ്ദോ എന്നീ പ്രകാരവും കാണുവാൻ കഴിയും. ഇസ്രായേൽ ജനം ശത്രുക്കളോട് ഏറ്റുമുട്ടുവാൻ പലതവണ ഉപയോഗിച്ചിട്ടുള്ള പടക്കളമാണിത്. 2 രാജാക്കന്മാർ 23:29 2 ദിനവൃത്താന്തം 35:22 അന്ത്യകാലത്ത് മൂർത്തിയും ദൈവിക സംഘവുമായ യുദ്ധം ഉണ്ടാകുന്നതും ഇവിടെ വെച്ച് തന്നെയായിരിക്കും. ദാനിയൽ പ്രവചനം 11:45 മെഗിദ്ദോവിന് സമീപത്തുള്ള വിശാലമായ താഴ്വര അവർ ഉപയോഗിക്കുന്നു. സെക്കരിയ 12:11 ഈ ഗൗരവമുള്ള യുദ്ധവിവരങ്ങൾ പ്രസ്താവിക്കുന്നതിനിടയിൽ 2 ശൃംഖലയ്ക്കിടയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രത്യേക അറിയിപ്പെന്ന് ശ്രദ്ധിക്കുക. 16:15 കർത്താവിൻ്റെ വരവെങ്കിൽ ലജ്ജിതരാഹരിപ്പാൻ തങ്ങളുടെ ജീവിത വിശുദ്ധിയുടെ വസ്ത്രം നഷ്ടമായി പോകാതെ സൂക്ഷിച്ചുകൊള്ളുന്നവർ ഭാഗ്യവാന്മാർ. പൈശാചിക ദുരാത്മാക്കളുടെ ഭയങ്കരമായ വശീകരണ വലയത്തിൽ അകപ്പെട്ടിട്ട് വിശുദ്ധ ജീവിതം നശിപ്പിക്കാതെ വളരെ പ്രാർത്ഥനയോടും ഭക്തിയോടും ജീവിക്കേണ്ടതിന് ഒരു മുന്നറിയിപ്പ് ഇസ്രായേലി വിശുദ്ധന്മാർക്കായി അവിടെ നൽകുകയാണ്. ഹർമഗദോൻ എന്ന സ്ഥലം മഹായുദ്ധത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. 19:ാം ഈ യുദ്ധത്തെക്കുറിച്ചുള്ളതായ വിശദീകരണം നമുക്ക് കാണുവാൻ കൊണ്ടും കഴിയുന്നു. മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും അതിൻ്റെ 16, 13, 16:13, 14 വാക്യങ്ങൾ വായിക്കുമ്പോൾ മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും മൃഗത്തിൻ്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നു ഞാൻ കണ്ടു. ഇവ സർവഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിനായി കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് പുറപ്പെടുന്ന ഭൂതാന്മാക്കൾ തന്നെ എന്ന് നമ്മൾ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ സാത്താനെയും എതിർക്രിസ്തുവിനെയും കള്ളപ്രവാചനെയും കുറിച്ച് ഒരുമിച്ച് പറയുന്ന ആദ്യ ഭാഗമാണിത്. സംസാരിക്കുന്നതിനാണല്ലോ നാം സാധാരണ വായു ഉപയോഗിക്കുന്നത്. അത് മനുഷ്യ സ്വാധീനത്തിൻ്റെ പ്രധാനാധാരമാണ്. വെളിപ്പാടിൽ വായ നന്മയുടെയും തിന്മയുടെയോ ഉപകരണമാണ്. വെളിപ്പാട് പുസ്തകം 1:16, 9:17, 11:5 12:15, 19:15, 21. അതിനാൽ ഇവർ മൂവരുടെയും സ്വാധീനത്തെ പ്രതിനിധാനം ചെയ്യുന്നതായി നമ്മൾ മനസ്സിലാക്കണം. മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും, മഹാസർപ്പം എന്ന് പറയുന്ന സാത്താൻ, മൃഗത്തിൻ്റെ വായിൽ നിന്നും, മൃഗം എന്ന് പറയുന്ന അന്തിക്രിസ്തു, തവളയെപ്പോലെ മൂന്ന് അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു എന്ന് നമ്മൾ വായിക്കും. തവളകൾ വൃത്തികെട്ട ജീവികളാണ്. ലേവ്യാ പുസ്തകത്തിൽ വൃത്തികെട്ട ജലജീവികളുടെ കൂട്ടത്തിൽ തവളകളും ഉൾപ്പെടുന്നു. ആകയാൽ തവളകൾ അശുദ്ധിയുടെ പ്രതീകമാണ്. തിരുവെഴുത്തുകളിൽ തവളകൾ ബാധകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 8:5, അതിൻ്റെ 5 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 8:5 അതിൻ്റെ 5, യഹോവ പിന്നെയും മോശയോടെ മിസ്രയീം ദേശത്ത് തവള കയറുവാൻ നദികളിന്മേലും പുഴകളിന്മേലും കുളങ്ങളിന്മേലും വടിയോടുകൂടെ കൈനീട്ടുക എന്ന് നീ അഹരോനോട് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ അഹരോൻ മിസ്രയീമിലെ വെള്ളങ്ങളിന്മേൽ കൈനീട്ടി തവള കയറി മിസ്രയീം ദേശത്തെ മൂടി. മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. മിസ്രയീം ദേശത്ത് തവള കയറുമാറാക്കി. എന്നാൽ ഫറവോൻ മോശയെയും അഹരോനെയും വിളിപ്പിച്ചു, തവള എന്നെയും എൻ്റെ ജനത്തെയും വിട്ടു നീങ്ങുമാറാകേണ്ടതിന് യഹോവയോട് പ്രാർത്ഥിപ്പീൻ, എന്നാൽ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ഞാൻ ജനത്തെ വിട്ടയക്കാമെന്ന് പറഞ്ഞു. മോശ ഫറവോനോട്, തവള നിന്നെയും നിന്റെ ഗ്രഹങ്ങളെയും വിട്ടു നീങ്ങി നദിയിൽ മാത്രം ഇരിക്കേണ്ടതിന് ഞാൻ നിനക്കും നിന്റെ വൃത്യന്മാർക്കും നിന്റെ ജനത്തിനും വേണ്ടി എപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് സമയം നിശ്ചയിച്ചാലോ എന്ന് പറഞ്ഞു. നാളെ എന്നവൻ പറഞ്ഞു, ഞങ്ങളുടെ ദൈവമായ യഹോവയെ പോലെ ആരുമില്ല എന്ന് നീ അറിയേണ്ടതിന് നിന്റെ വാക്കുപോലെ ആകട്ടെ. തവള നിന്നെയും നിന്റെ ഗ്രഹങ്ങളെയും നിന്റെ വൃത്യന്മാരെയും ജനത്തെയും വിട്ടുമാറി നദിയിൽ മാത്രം ഇരിക്കുമെന്ന് അവൻ പറഞ്ഞു. അങ്ങനെ മോശയും അഹരോനും ഫറവോന്റെ അടുക്കൽ നിറങ്ങി ഫറവോന്റെ മേൽ വരുത്തിയ തവള നിമിത്തം മോശ യഹോവയോട് പ്രാർത്ഥിച്ചു. മോശയുടെ പ്രാർത്ഥന പ്രകാരം യഹോവ ചെയ്തു. ഗ്രഹങ്ങളിലും മുറ്റങ്ങളിലും പറമ്പുകളിലും ഉള്ള തവള ചത്തുപോയി. അവർ അതിനെ കൂമ്പാരമായി കൂട്ടി ദേശം മാറുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കും. 78:45 105:30 പുറപ്പാട് പുസ്തകം 8:5-11 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. തവളകൾ മഹാസർപ്പത്തിൻ്റെയും മൃഗത്തിൻ്റെയും കള്ളപ്രവാചൻ്റെയും വായിൽ നിന്ന് പുറപ്പെട്ട് വരുന്നതിൻ്റെ അർത്ഥം അവരുടെ വായിൽ നിന്ന് പുറപ്പെട്ട അത്ര അശുദ്ധവും അർത്ഥശൂന്യവും അന്ധകാരമയവുമായിരിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. ദുരാത്മാവ് അവരെ നയിക്കുന്നുവെന്നറിയാതെ തങ്ങൾ ശരിയായ കാര്യം പറയുന്നുവെന്നും ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നുവെന്നും തെറ്റിദ്ധരിപ്പിക്കുവാൻ ഇവയ്ക്ക് കഴിയും. 1 പുസ്തകം 22:6 21 വാക്യവും, 2 Timothy 5:18 20-21 വാക്യങ്ങൾ ഈ വായിക്കുമ്പോൾ അശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ചില ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഈ ഭാഗങ്ങളിൽ ഒരു ആത്മാവ് പുറപ്പെട്ട് 400 പ്രവാചകന്മാരിൽ ബോസ്കിൻ്റെ ആത്മാവായി പ്രവചിക്കുന്നു. ഈ വണ്ണം എതിർക്രിസ്തുവിൻ്റെ കാലത്ത് സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് പൗലോസ് പരിശുദ്ധാത്മപൂർണ്ണമായി തെളിവായി പ്രവചിച്ചിരിക്കുന്നു. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ബോഷ്ക വിശ്വസിക്കുമാർ വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കും. അതിനാൽ തന്നെ ദുർഭൂതബാധയുള്ള മനുഷ്യർ ആയിരിക്കും ആ കാലത്ത് അധികാരങ്ങളിലും നേതൃസ്ഥാനങ്ങളിലുമെല്ലാം തന്നിമിത്തം സാമൂഹികവും സാന്മാർഗികവും ആത്മീയവുമായി എല്ലാ പ്രകാരത്തിലും താറുമാറായ ഭൂവാസികൾ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് ഹർമഗദോനിലേക്ക് വരും. ഈ അശുദ്ധാത്മാക്കൾക്ക് അവരെ വശീകരിക്കുവാനുള്ള കഴിവ് അത്ര വലുതായിരിക്കും. അവയുടെ സ്വാധീനത അത്ഭുതങ്ങളിലൂടെയാണ് ഉണ്ടാകുന്നത്. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. 2 തെസ്സലോനിക്കർ 2:9 യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം വറ്റുന്നതിനാൽ അനന്തര പരിപാടിക്ക് എല്ലാ പ്രകാരത്തിലും സൗകര്യം ലഭിച്ചതായി മൃഗത്തിനും ഭൂരാജാക്കന്മാർക്കും തോന്നും. ഇസ്രായേലിനെ നശിപ്പിക്കുവാനുള്ള യുദ്ധത്തിനായി അന്തിക്രിസ്തു രാജ്യങ്ങളുടെ സഹായം അന്വേഷിക്കുമ്പോൾ കിഴക്കൻ രാജ്യങ്ങൾ പങ്കുചേരുവാൻ അവർക്കൊരു സാധ്യതയും പ്രേരണയും ഇത് നിമിത്തം ലഭിക്കുന്നു. അതോടൊപ്പം അശുദ്ധാത്മാക്കളുടെ പ്രവർത്തനോത്തേജനവും ലഭിക്കുന്നു. സർവഭൂതലത്തിനുമുള്ള രാജാക്കന്മാർ ഇന്നത്തെ സർവരാജ്യ സംഘടന അന്തിക്രിസ്തുവിൻ്റെ വശീകരണത്തിൽ വരുമെന്നുള്ളതിനാൽ സകല രാജാക്കന്മാരും അഥവാ രാഷ്ട്രങ്ങളും പങ്കുചേരുമെന്നത് ഗ്രഹിക്കാൻ കഴിയും. ഹർമഗദോൻ യുദ്ധം എന്ന് പറയപ്പെടുന്നത് ബൈബിൾ ശൈലി തന്നെ എന്നത് ഈ ഭാഗം കൊണ്ട് മനസ്സിലാക്കുന്നു. മെഗിദ്ദോ മലകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവമക്കളെ, ഇനിയും ഭാവിയിൽ 3 യുദ്ധങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. ആ യുദ്ധങ്ങളെക്കുറിച്ച് ഈ ഭാഗത്തോടുള്ള ബന്ധത്തിൽ ഞാൻ വിവരിച്ച് മനസ്സിലാക്കുവാൻ തക്കൊണ്ണം താല്പര്യപ്പെടുകയാണ്. ഇപ്പോൾ ഞാൻ മുഖവരിയായിട്ട് ഈ 6-ാമത്തെ ക്രോധകലശത്തെക്കുറിച്ച് പറഞ്ഞുവെങ്കിലും ഒരു വിശദമായ പഠനം ഇത് സംബന്ധിച്ച് ആവശ്യമായിരിക്കും. അടുത്ത് ഏതാണ് ചില ക്ലാസ്സുകളിൽ ഹർമഗദോൺ യുദ്ധം ചിന്തിക്കുന്നതിന് മുമ്പായി അതിന് മുൻപ് നടക്കാൻ പോകുന്ന യുദ്ധത്തെക്കുറിച്ചും അതിനു മുൻപായി വന്നതായ പല സംഭവ വികാസങ്ങളെക്കുറിച്ചും വ്യക്തമായി വിശദീകരിച്ച് ക്ലാസ് എടുത്തെങ്കിൽ മാത്രമേ ഈ പഠനം പൂർത്തിയാക്കുവാൻ തക്കണം സാധിക്കത്തുള്ളൂ. ഇനിയും ഭാവിയിൽ 3 യുദ്ധങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. അതിലൊന്ന് ഇസ്രായേലും റഷ്യയും തമ്മിലുള്ള യുദ്ധമാണ്. എസക്കേൽ പ്രവചനം 38-39 ഈ അധ്യായങ്ങളിൽ ആ യുദ്ധത്തെക്കുറിച്ച് പഠിക്കുന്നു, വായിക്കുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന രാജ്യങ്ങൾ അക്കാലത്ത് പ്രവാചകൻ നിലവിൽ നിന്നതായ കാലത്തുള്ള പേരുകളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ വ്യാഖ്യാനം ഈ കാലത്തുള്ള യഥാർത്ഥ പേരുകൾ വെച്ച് നമുക്ക് പഠിപ്പാൻ തക്കൊണ്ടും കഴിയും. ആദ്യമായി നടക്കേണ്ടത് ആ യുദ്ധം എന്ന് പറയുന്നത്, ഇനി നടക്കാൻ പോകുന്ന 3-ാം ലോകമഹായുദ്ധം എന്ന് പറയുന്നത് ഇസ്രായേലും റഷ്യയും തമ്മിലുള്ള യുദ്ധമാണ്. അടുത്തായിട്ട് നടക്കാൻ പോകുന്ന യുദ്ധമാണ് ഹർമഗദോൻ യുദ്ധം. വെളിപ്പാട് ദിവസം 16-ാം അധ്യായത്തിൽ ആ യുദ്ധത്തെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നു. ആ യുദ്ധം നടക്കുന്നത് വെളിപ്പാട് പുസ്തകം 19:11 യുദ്ധത്തിലാണ്. മഹാദൈവത്തിൻ്റെ യുദ്ധ ദിവസം എന്ന് നമ്മളതിനെക്കുറിച്ച് വായിക്കും. 3-ാമത് നടക്കാൻ പോകുന്ന യുദ്ധമാണ് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഗോഗ് മാഗോഗ് യുദ്ധം. നമ്മൾ വായിക്കുന്നു, അതിൻ്റെ 7-8 വാക്യം, 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നടിച്ചു വിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലുള്ള ഗോഗ് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാതെ കൊണ്ണം പുറപ്പെടും എന്ന് നമ്മൾ വായിക്കുന്നു. ഇങ്ങനെ 3 യുദ്ധങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. 1, ഇസ്രായേൽ റഷ്യ യുദ്ധം. 2, ഹർമഗദോൻ യുദ്ധം. 3, ഗോഗ് മാഗോഗ് യുദ്ധം. ഈ യുദ്ധത്തെക്കുറിച്ചുള്ളതായ പഠനങ്ങൾ, കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതായ സംഭവ വികാസങ്ങൾ, ഹർമഗദോൻ യുദ്ധത്തിലേക്ക് വഴിയൊരുക്കാൻ പോകുന്നതായ വിഷയങ്ങൾ ഇനി ഉടൻ നടക്കാൻ പോകുന്ന ഇസ്രായേൽ റഷ്യ യുദ്ധം, 1000 ആണ്ട് കഴിഞ്ഞിട്ട് നടക്കാൻ പോകുന്ന ഗോഗുമാഗോ യുദ്ധം, ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സുകൾ മുതൽ പരിപ്പാന്തം കൊണ്ടു പോവുകയാണ്. ഇപ്പോൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.